ഞാൻ പല വാക്യങ്ങളും വായിച്ചു പോകുന്നതേയുള്ളൂ, നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കട്ടെ. ഈ ഭാഗം വായിക്കുകയും ധ്യാനിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുവാൻ പ്രത്യേകം ഓർപ്പിക്കുന്നു. ജ്ഞാനിയായിരിക്കുവാനുള്ള മനുഷ്യൻ്റെ ആഗ്രഹത്തിനുള്ള ശരിയായ ഉത്തരങ്ങളാണല്ലോ സദൃശവാക്യ പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ നാം കാണുന്നത്. ഒരു മനുഷ്യനെ യഥാർത്ഥ ജ്ഞാനിയാക്കുന്നത് ദൈവത്തിൻ്റെ വചനമാകുന്നു. അത് വെറുതെ അങ്ങ് ലഭിക്കില്ല എന്ന് നാം കണ്ടു. ദൈവവചനം നാം ഓരോരുത്തരും സമയം ചെലവഴിച്ച് പഠിക്കേണ്ടതുണ്ട്. ദൈവവചനം എത്രമാത്രം വിലപ്പെട്ടതാകുന്നു എന്ന് നാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നുവല്ലോ. സദൃശവാക്യങ്ങളുടെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം വരെ നാം ചിന്തിച്ചു കഴിഞ്ഞു. ഇന്ന് 21 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. 21-ാം വാക്യം ഞാനൊന്ന് വായിക്കാം. മകനെ, ജ്ഞാനവും വകതിരിവും കാത്തുകൊള്ളുക, അവ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകരുത്. അവ എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവിക അറിവിനെക്കുറിച്ചാണ്. അവ നിനക്ക് ജീവനും നിന്റെ കഴുത്തിന് അലങ്കാരവുമായിരിക്കുമെന്ന് 22-ാം വാക്യത്തിൽ നാം കാണുന്നു. അലങ്കാരം എന്ന് പറഞ്ഞിരിക്കുന്നത് കൃപ എന്നാണ്. ചില തർജ്ജമകളിൽ അത് അങ്ങനെയാകുന്നു കാണുന്നത്, കൃപ. ഏതായാലും ജീവനും കൃപയും വരുന്നത് ദൈവവചനം പഠിക്കുന്നതിലൂടെ ലഭിക്കുന്ന ഈ ജ്ഞാനത്തിലൂടെയാണ്. 23-24 വാക്യങ്ങൾ നാം കാണുന്നു. അങ്ങനെ നീ നിർഭയമായി വഴിയിൽ നടക്കും, നിന്റെ കാൽ ഇടറുകയുമില്ല. നീ കിടപ്പാൻ പോകുമ്പോൾ നിനക്ക് പേടിയുണ്ടാകയില്ല. കിടക്കുമ്പോൾ നിന്റെ ഉറക്കം സുഖകരമായിരിക്കും. മനുഷ്യന് ഇന്ന് ജീവിതത്തെക്കുറിച്ച് ചില ഭയങ്ങളുണ്ട്. ഈ ഭയങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നതാണ്. എന്താണ് ഇതിൻ്റെ പ്രതിവിധി? ദൈവത്തിൻ്റെ വചനം മാത്രമാണ് ഈ ഭയങ്ങൾക്കെല്ലാമുള്ള പരിഹാരം. നമ്മുടെ സമയത്തിൽ ഭൂരിഭാഗവും നാം ഒന്നുകിൽ നടക്കുകയോ അതല്ല എങ്കിൽ കിടക്കുകയോ ചെയ്യുന്നതാകയാൽ ഇവിടെ പറയുന്നു നീ നിർഭയമായി നടക്കും എന്ന്, നിന്റെ ഉറക്കം സുഖകരമായിരിക്കുമെന്ന്. ദൈവത്തിൻ്റെ സത്യം നമ്മെ താങ്ങിക്കൊള്ളും എന്ന് ചിന്തിക്കുന്നത്, അത് കണ്ടുപിടിക്കുന്നത് എത്രയോ അത്ഭുതകരമാണ്. നിങ്ങളും ഞാനും സത്യത്തെ പിടിക്കുന്നതല്ല, പിന്നെയോ സത്യം നമ്മെ പിടിക്കുകയാണ്, നമ്മെ താങ്ങുകയാണ്. ദൈവജനം ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് എത്രമാത്രം സന്തോഷവും സുരക്ഷിതത്വ ബോധവും ഉണ്ടാകുമെന്നറിയാമോ? ആ വചനം ഇല്ലാത്തതാണ് നമ്മുടെ ഹൃദയവേദനയ്ക്ക് കാരണം. 25-ഉം 26-ഉം വാക്യങ്ങളിൽ നാം കാണുന്നത് പെട്ടെന്നുള്ള പേടി ഹേതുവായും ദുഷ്ടന്മാർക്ക് വരുന്ന നാശം നിമിത്തവും നീ ഭയപ്പെടുകയില്ല. യഹോവ നിന്റെ ആശ്രയമായിരിക്കും, അവൻ നിന്റെ കാൽ കുടുങ്ങാതെ വണ്ണം കാക്കും. എത്ര ആശ്വാസകരമായ വാക്കുകൾ! അത് വീണ്ടും വീണ്ടും ഒന്ന് വായിച്ച് ആശ്വസിക്കുവാൻ തോന്നുന്നില്ലേ? തങ്ങൾ പേടിക്കുന്ന ഓരോ സാഹചര്യത്തിലും ഈ വാക്യം ഉദ്ധരിക്കുക, ഉരുവിടുക. പെട്ടെന്നുള്ള പേടി ഹേതുവായി ഭയപ്പെടരുത്. അടുത്ത നിമിഷത്തെ ഓർത്ത് ഭയപ്പെടരുത്. ഞാനിപ്പോൾ ആയിരിക്കുന്ന ഈ നിമിഷത്തിൽ ദൈവം എന്നെ കാത്തു സൂക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി കരുതുന്നു എന്ന് എനിക്ക് ഉറപ്പുണ്ടാകണം. അടുത്ത നിമിഷത്തിലും അവൻ എന്നെ കാത്തു സൂക്ഷിക്കും, കരുതും. അവിടുത്തെ കരങ്ങളിൽ ഞാൻ സുരക്ഷിതനാണ്. ഒരു പാട്ടുണ്ടല്ലോ, നാളെക്കുറിച്ച് എനിക്കറിയില്ല, ഓരോ ദിവസവും ഞാൻ ജീവിക്കുന്നു. നാളെക്കുറിച്ചുള്ള അനേക കാര്യങ്ങളും എനിക്ക് മനസ്സിലാകുന്നില്ല, എന്നാൽ നാളെക്കുറിച്ച് എനിക്ക് ഉറപ്പുണ്ട്. കാരണം നാളെയെ നിയന്ത്രിക്കുന്നവനാണ് ഇന്ന് എൻ്റെ കരങ്ങളെ പിടിച്ചിരിക്കുന്നത്. അവിടുത്തെ ബലമുള്ള കരങ്ങളിൽ ഞാൻ സുരക്ഷിതനാണ്. ഈ ഉറപ്പ് പലപ്പോഴും നാം മറന്നുപോവുകയാണ്. ഇവിടെ നാം വായിക്കുന്നത് യഹോവ നിന്റെ ആശ്രയമായിരിക്കും അഥവാ ഉറപ്പായിരിക്കും, അവൻ നിന്റെ കാൽ കൊടുങ്ങാതെ വണ്ണം കാക്കും. നമുക്ക് യാതൊന്നും ചെയ്യുവാൻ കഴിയാത്ത സ്ഥാനങ്ങളിൽ ഈ ഉറപ്പിനായി യാചിക്കരുതോ? അതായത് ഈ ഉറപ്പ് അവകാശപ്പെടരുതോ? ഇതെത്ര പ്രോത്സാഹജനകമായ വാഗ്ദത്തമാകുന്നു! ഇത് വെച്ചുകൊണ്ട് പലപ്പോഴും നാം കലങ്ങിപ്പോകാറില്ലേ? അടുത്ത വാക്യത്തിലേക്ക് നോക്കിക്കേ, എത്ര ആശ്ചര്യകരമാണ്! വാസ്തവത്തിൽ ഇതുപോലുള്ള അനേകം വാക്യങ്ങളുണ്ട്. 27-ാം വാക്യം ഞാനൊന്ന് വായിക്കാം. നന്മ ചെയ്യുവാൻ നിനക്ക് പ്രാപ്തിയുള്ളപ്പോൾ അതിന് യോഗ്യന്മാരായിരിക്കുന്നവർക്ക് നന്മ ചെയ്യാതിരിക്കരുത്. എത്ര വലിയൊരു ഉപദേശമാണിത്! നന്മ ചെയ്യുവാൻ പ്രാപ്തിയുള്ളപ്പോഴത്തെ കാര്യമാണ് ഇവിടെ പറയുന്നത്. പലപ്പോഴും പ്രാപ്തിയില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞ് മാറുവാനുള്ള ശ്രമത്തിലാണല്ലോ നാം. നിങ്ങൾ ചെയ്യുന്ന നന്മ ഒരുപക്ഷെ ആരും ശ്രദ്ധിച്ചെന്ന് വരില്ല, എന്നാൽ ദൈവസന്നിധിയിൽ അത് കണക്കിടും. വഴിയെ വരുന്നവരെ എല്ലാം സഹായിക്കണം എന്നല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അതിന് യോഗ്യന്മാരായിരിക്കുന്നവർക്ക് ചെയ്യണം. ചില വ്യക്തികൾ പുണ്യം കിട്ടുവാൻ കാണുന്ന കള്ളനെയും കൊള്ളക്കാരെയും എല്ലാം സഹായിക്കാറുണ്ട്. നമ്മുടെ ത്യാഗം ഒരിക്കലും പാഴായിപ്പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ചില ആളുകൾ ഭിക്ഷയെടുത്ത് കള്ളു കുടിക്കുന്നത് കണ്ടിട്ടില്ലേ? നമ്മുടെ സഹായം അർഹിക്കുന്നവരെ തിരിച്ചറിയുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാകുന്നു. അടുത്ത വാക്യവും ഇതിനോട് ചേർന്നുള്ള ചിന്തയാണ്. 28-ാം വാക്യം, നിന്റെ കയ്യിലുള്ളപ്പോൾ കൂട്ടുകാരനോട് പോയി വരിക, നാളെ തരാം എന്ന് പറയരുത്. അത് കൊള്ളാമില്ലേ? നമ്മൾ എപ്പോഴും അങ്ങനല്ലേ പറയാറുള്ളത്? ഇപ്പോൾ ഒന്ന് ഒഴിഞ്ഞു കിട്ടണം, നാളെ കൊടുക്കാമെന്ന് യാതൊരു ചിന്തയും നമുക്കില്ല താനും. എത്രയെത്ര ആളുകൾ എന്നോട് ഇത് പറയാറുണ്ട്, നിങ്ങളുടെ പ്രവർത്തനത്തെക്കുറിച്ച് ഇപ്പോഴാണ് ഞാൻ ഇത്രയും അറിഞ്ഞത്, തീർച്ചയായും വേണ്ട സാമ്പത്തിക സഹായം ഞാനും ചെയ്യാം, മകൻ്റെ ശമ്പളം ഒന്ന് വന്നോട്ടെ. ഈ പറയുന്നവർക്ക് നല്ല ഒന്നാന്തര നിക്ഷേപമുണ്ട്, അവർക്ക് അതിൽ നിന്നും ഒരു പങ്ക് തരുവാനുള്ളതേ ഉള്ളൂ. എന്നാൽ അത് നാളത്തേക്ക് മാറ്റിവെക്കുന്നു. ജീവിതത്തിലെ എല്ലാ ബന്ധങ്ങളിലും മനുഷ്യർ ഈ ഉപാധി ഉപയോഗിക്കുന്നതായി കാണാവുന്നതാണ്. അവർ മറ്റുള്ളവരോട് പറയുന്നത്, എനിക്കിപ്പോൾ നിങ്ങളെ സഹായിക്കുവാൻ കഴിയുന്നതല്ല, നാളെ വന്നാലും. ഇത് പറയുമ്പോൾ തന്നെ പണം ഇരിപ്പുണ്ട്, അഥവാ ഇല്ലെങ്കിൽ തന്നെ സംഘടിപ്പിച്ച് തരുവാൻ കഴിയും. ഈ പറയുന്നവർക്ക് ഒരു അത്യാവശ്യമുണ്ടായെന്നാൽ അവരുടെ പ്രതികരണം എന്തായിരിക്കും? എന്നാൽ ഇതുപോലുള്ള കാര്യങ്ങൾ സ്വന്തം ആവശ്യങ്ങളായി കാണുവാൻ കഴിയുന്നില്ല എന്നതാണ് പ്രശ്നം. സ്വന്തം ആവശ്യങ്ങളായി കാണുവാൻ കഴിയുന്നില്ല. ദൈവവേലയ്ക്ക് കൊടുക്കുന്നത് വല്ലവരുടെയും കാര്യമാകുന്നു എന്നത്രേ ഇവരുടെ മനസ്സിലിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൊടുക്കുവാൻ കഴിയുന്നില്ല. കൊടുക്കുമ്പോൾ തന്നെ വളരെ ഭാരത്തോടുകൂടെ മുഷിഞ്ഞാണ് കൊടുക്കുന്നത്. റോമലേഖനം 13:8 നമ്മോട് പറഞ്ഞിരിക്കുന്നത്, അന്യോന്യം സ്നേഹിക്കുന്നതല്ലാതെ ആരോടും ഒന്നും കടമ്പിട്ടിരിക്കരുത് എന്നത്രേ. ഇപ്രകാരത്തിലുള്ള സ്നേഹമാണ് ഒരു വ്യക്തി ദൈവവേദലാണോ അല്ലയോ എന്ന് വെളിപ്പെടുത്തുന്നത്. നിങ്ങളും ഞാനും മറ്റൊരാൾക്ക് പണം കടമ്പിട്ടിരിക്കുമ്പോൾ നമ്മുടെ കൈവശമുള്ളത് നമ്മുടേതല്ല എന്ന് നിങ്ങൾക്കറിയാമോ? അത് മറ്റേ മനുഷ്യൻ്റെതാണ്. അതെടുത്ത് നമ്മുടെ സ്വന്തം ഉപയോഗത്തിനായി ചെലവഴിക്കുക എന്നാൽ അത് അവിശ്വസ്തതയാണ്, മോഷണമാണ്. അതത്രേ ഇവിടെ നമ്മോട് പറയുന്നത്. ഈ കാര്യത്തിൽ നാം ഓരോരുത്തരും എത്രമാത്രം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആരോടെങ്കിലും വാങ്ങിയ എന്തെങ്കിലും മടക്കി കൊടുക്കുവാനോ അർഹിക്കുന്നവർക്ക് നന്മ ചെയ്യുവാനോ ഉണ്ടെങ്കിൽ അത് താമസിക്കരുത്. നിവൃത്തിയില്ലെങ്കിൽ അത് പറയുക. നിവൃത്തിയുള്ളപ്പോൾ ചെയ്യാതിരിക്കരുത്. അങ്ങനെ ചെയ്യാതിരിക്കുന്നത് എത്ര അന്യായമാകുന്നു. മറ്റുള്ളവരെ ചൂഷണം ചെയ്ത് കഴിയുന്ന അനേകരെ നമുക്ക് ചുറ്റും എപ്പോഴും കാണാവുന്നതാണ്. അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും ദൈവാനുഗ്രഹം പ്രാപിക്കുവാൻ സാധ്യമല്ല. ആർക്കെങ്കിലും എന്തെങ്കിലും കടംപെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ അതിനൊരു പരിഹാരം വരുത്തുക. ഉപാധി നിരത്തരുത്. നിങ്ങളുടെ മനസാക്ഷി തന്നെ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നുണ്ടല്ലോ. ഒരിക്കൽ നമ്മുടെ കയ്യിൽ വന്നുപെട്ടാൽ അത് വിട്ടുകളയുവാൻ നമുക്ക് ഭയങ്കര മടിയാണ്. ഓ, അയാൾക്ക് ഇന്ന് അതിൻ്റെ ആവശ്യമില്ല എന്ന് ഉപാധി പറയുന്നവർ ഒരു കൂട്ടം. അയാൾക്ക് ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് അയാളല്ലേ? അയാൾക്ക് അവകാശപ്പെട്ടത് കൊണ്ട് അയാൾ തീരുമാനിക്കട്ടെ. വേറെ ചില പറയും, ഓ, അവൻ്റെ അപ്പൻ എൻ്റെ അപ്പനോട് വാങ്ങിച്ചിട്ട് കൊടുത്തില്ലല്ലോ എന്ന്. അത് താങ്കളുടെ കാര്യമല്ലല്ലോ. താങ്കൾ ഈ വിഷയം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ മനസാക്ഷിക്കുത്തുണ്ടാകുന്നത് തന്നെ തെറ്റ് ചെയ്തു എന്നതിൻ്റെ തെളിവല്ലേ? കൊടുക്കുവാനുള്ളത് തിരികെ കൊടുക്കുക. നമുക്കുള്ളത് കൊണ്ട് ജീവിക്കുന്നതിനേക്കാൾ സുഖമുള്ള ഇടപാട് മറ്റൊന്നുമില്ല. ഒന്നുകൂടെ പറയാം, നമുക്ക് ഉള്ളത് കൊണ്ട്, നമ്മുടെ സ്വന്തമായതുകൊണ്ട് മാത്രം ജീവിക്കുന്നതിനേക്കാൾ സുഖമായ ഇടപാട് മറ്റൊന്നുമില്ല. ഇതോടനുബന്ധിച്ച് പറയുന്ന വേറെ ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചാൽ 29-ാം വാക്യം, കൂട്ടുകാരൻ സമീപെ നിർഭയം വസിക്കുമ്പോൾ അവൻ്റെ നേരെ ദോഷം നിരൂപിക്കരുത്. തങ്ങളുടെ അയൽക്കാരനുമായുള്ള ബന്ധത്തിൽ താങ്കൾക്ക് പ്രയോജനകരവും അയൽക്കാരന് ദോഷവുമായുള്ള കാര്യങ്ങൾ ചെയ്യരുതെന്ന് പലരും പറയുന്നു കേട്ടിട്ടുണ്ട്. അതിനെന്താ, ഞാൻ എൻ്റെ പുരയിടത്തിലല്ലേ ചെയ്തത് എന്ന്. നമ്മുടെ നാട്ടിലൊക്കെ ഈ അതിരുവഴക്ക് സർവ്വസാധാരണയാണ്. മാവ് നിൽക്കുന്നത് എൻ്റെ പുരയിടത്തിലാണ്, പക്ഷേ വേരും കൊമ്പുകളും അടുത്ത പുരയിടത്തിലും. എൻ്റെ പുരയിടത്തിലല്ലേ ഞാൻ വെച്ചത്, ആർക്കെന്ത് പറയാൻ സാധിക്കും? മറ്റവന് ദോഷം ചെയ്യുന്ന എത്രയെത്ര പണികൾ. സുഹൃത്തെ, താങ്കളുടെ സ്വാതന്ത്ര്യം മറ്റ് അയൽക്കാരനെ ദോഷം ചെയ്യുന്നതാണോ എന്ന് പരിശോധിക്കണം. അങ്ങനെ ദോഷം ചെയ്തിട്ടും കണ്ണടച്ചുവിടുന്നവൻ ആത്മീയനല്ല. താങ്കൾ വളർത്തുന്ന മൃഗങ്ങൾ, താങ്കളുടെ കോഴി, അങ്ങനെ ഓരോന്നും അയൽക്കാരന് ദോഷമാകുന്നുവോ എന്ന് പരിശോധിച്ചാലും അതിനെ ന്യായീകരിക്കാതെ വേണ്ടത് ചെയ്യുക. അതുപോലെ തന്നെ അയൽക്കാരനെ താഴ്ത്തി കെട്ടി കാണിക്കരുത്. താങ്കളുടെ അയൽക്കാരനെ കുറിച്ച് അഭിമാനം കൊള്ളണം. ഒരുപക്ഷേ കൊള്ളരുതാത്തവരായിരിക്കാം അവർ, എന്നാൽ താങ്കളുടെ പ്രവർത്തനം അവരെ മാറ്റട്ടെ. ഒന്ന് ചിന്തിക്കൂ, താങ്കളുടെ അയൽക്കാരൻ എവിടെങ്കിലും പോകുമ്പോൾ, ഞങ്ങൾ 2 ദിവസത്തേക്ക് ഒന്ന് പോവുകയാണ്, ഇങ്ങോട്ടേക്ക് ഒരു കണ്ണുണ്ടാകണേ എന്ന് പറഞ്ഞിട്ട് പോകുന്നത് എത്രയോ അഭിമാനകരമാണല്ലേ? താങ്കളോട് അത് പറഞ്ഞാൽ എത്ര അഭിമാനകരമാണ്. ഇന്ന് അയൽക്കാർ തമ്മിൽ മിണ്ടില്ല, അതും യാതൊരു കാര്യവും ഇല്ലാത്ത കാര്യത്തിന്. ദൈവവുമായുള്ള നിങ്ങളുടെ ബന്ധത്തെ വളരെയേറെ വ്യക്തമാക്കുന്ന ഒരു ബന്ധമാണ് നിങ്ങളുടെ അയൽക്കാരനുമായുള്ള നിങ്ങളുടെ ബന്ധം. ശ്രദ്ധിച്ചല്ലോ, ദൈവവുമായുള്ള നിങ്ങളുടെ ബന്ധത്തെ വളരെയേറെ വ്യക്തമാക്കുന്ന ഒരു ബന്ധമാണ് നിങ്ങളുടെ അയൽക്കാരനുമായുള്ള നിങ്ങളുടെ ബന്ധം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ അയൽക്കാരനുമായുള്ള നിങ്ങളുടെ ബന്ധം ശരിയല്ല എങ്കിൽ ദൈവവുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധത്തിൽ കാര്യമായ തകരാറുണ്ട്. എനിക്ക് എൻ്റെ വീടിനടുത്ത് ഒന്ന് രണ്ട് അയൽക്കാരുള്ളത് എപ്പോഴും സന്തോഷത്തിന് വക നൽകുന്നതാണ്. ഞാൻ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ എൻ്റെ വീട്ടിൽ ഉള്ളവർ വരുന്നതിന് മുൻപ് ക്ഷേമം അന്വേഷിക്കുവാൻ ഈ പ്രിയപ്പെട്ടവർ ഓടി വരും. അയൽക്കാരെ പണക്കരുത്, അവരോട് ദോഷം ചെയ്യരുത്. ഇനി അടുത്ത വാക്യം അതിനേക്കാൾ രസമാണ്. നിനക്കൊരു ദോഷവും ചെയ്യാത്ത മനുഷ്യനോട് നീ വെറുതെ ശണ്ടയിടരുത്. കൊള്ളാമല്ലേ? ശരിയായ കാരണമില്ലാതെ മറ്റൊരു വ്യക്തിയുമായി ശണ്ട കൂടുന്നത് മോശിക ന്യായപ്രമാണ പ്രകാരം പാപമായിരുന്നു. കൃപയുടെ പ്രമാണപ്രകാരം നമ്മോട് പറഞ്ഞിരിക്കുന്നത്, പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് ഇടം കൊടുപ്പീൻ. പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം ചെയ്യുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു എന്നത്രേ. റോമാലേഖനം 12:29. നാം തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് ഇടം കൊടുക്കണം. നാം തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ തുടങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ നാം കാണിക്കുന്നത് വിശ്വാസത്തിൻ്റെ വഴിയും ദൈവത്തിലുള്ള ആശ്രയവും വിടുകയാണ്. ദൈവത്തിലുള്ള ആശ്രയമുണ്ട് എങ്കിൽ ഒരിക്കലും നാം സ്വന്തമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യില്ല, പ്രത്യേകിച്ച് മറ്റുള്ള വ്യക്തികളുമായിട്ടുള്ള ഇടപാടുകൾ. അങ്ങനെ നാം ചെയ്യുമ്പോൾ ദൈവത്തോട് പറയുകയാണ്, ദൈവമേ, ഈ കാര്യത്തിൽ വേണ്ടതുപോലെ ചെയ്യുവാൻ നിനക്കറിയില്ല, ഞാൻ കാര്യങ്ങളൊക്കെ ഭംഗിയായി നിർവഹിച്ചോളാം, നിനക്ക് വിഷയം മനസ്സിലായിട്ടില്ല ഇതുവരെ എന്ന് നാം പ്രഖ്യാപിക്കുകയാണ്. ദൈവം എന്തെങ്കിലും ചെയ്യുന്നത് വരെ നോക്കിയിരുന്നാൽ അവൻ രക്ഷപ്പെടും, അതുകൊണ്ട് ഞാൻ തന്നെ ചെയ്തു കൊള്ളാം എന്നാണ് പലരുടെയും ഭാവം. പിന്നെ നല്ലൊരു പങ്ക് ദൈവം ആഗ്രഹിക്കുന്നതല്ല ആഗ്രഹിക്കുന്നത്. ആരെങ്കിലും എനിക്ക് ദോഷം ചെയ്തു എന്നാൽ അവനും ദോഷം വന്നു ഭവിച്ചെങ്കിലേ ന്യായമാകൂ എന്ന് ചിന്തിക്കുന്നത് ദൈവഹിതമല്ല. അവനിൽ തെറ്റിനെക്കുറിച്ചുള്ള പശ്ചാത്താപവും ഏറ്റുപറച്ചിലും ശരിയായ ജീവിതത്തിനായുള്ള സമർപ്പണവും ഉണ്ടായതുകൊണ്ട് തൃപ്തിപ്പെടാത്ത അനേകം ഭക്തന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ശരിയാണോ? ആത്യന്തികമായി ദൈവം ആഗ്രഹിക്കുന്നത് ഒരുവൻ രൂപാന്തരപ്പെടണം എന്നല്ലേ? ദൈവത്തെ അറിയണം. നമ്മോട് അന്യായമായി പ്രവർത്തിച്ചെങ്കിൽ നാം കാര്യം ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കണം. ആ സാഹചര്യം ദൈവം തന്നെ കൈകാര്യം ചെയ്യട്ടെ, ദൈവം തന്നെ ആ വ്യക്തിയോട് ഇടപെടട്ടെ. അതിനുള്ള ക്ഷമ നമുക്കുണ്ടായാൽ നാം വിജയിക്കും. അല്ല, ചാടിപ്പുറപ്പെട്ട് നമുക്ക് തോന്നുന്നത് ചെയ്താൽ സംഗതിയാകെ വഷളാകും. പിന്നീട് ചിന്തിക്കും, അയ്യോ അങ്ങനെ ചെയ്യാതിരുന്നിരുന്നെങ്കിൽ, അങ്ങനെ പറയാതിരുന്നിരുന്നെങ്കിൽ, അന്ന് ആ കോപത്തിൻ്റെ പുറത്ത് അതൊക്കെ വിളിച്ചു പോകാതിരുന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്. ദൈവം പ്രവർത്തിക്കട്ടെ. 31-ാം വാക്യം, സാഹസക്കാരനോട് നീ അസൂയപ്പെടരുത്, അവൻ്റെ വഴികൾ ഒന്നും തിരഞ്ഞെടുക്കുകയും അരുത്. സാഹസക്കാരൻ എന്നാൽ ചൂഷണം ചെയ്യുന്നവനാണ്, മറ്റുള്ളവരെ ചൂഷണം ചെയ്ത് ജീവിക്കുന്നവൻ. മറ്റുള്ളവരുടെ ബലഹീനതയെ ചൂഷണം ചെയ്യുന്നവൻ താൽക്കാലികമായി ഉയർന്നു എന്ന് വന്നേക്കാം, അത് കണ്ട് അസൂയപ്പെടരുത്. ഇന്ന് ഈ ചൂഷണം നമ്മുടെ നാട്ടിൽ വളരെയാണ്. നിങ്ങൾ കർഹിക്കാത്തത് പിടിച്ചു വാങ്ങുന്ന ആ ഭാവം ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും ഇത് കാണുന്നു. അങ്ങനെയുള്ളവരോട് അസൂയപ്പെടരുതെന്ന് മാത്രമല്ല, അങ്ങനെയുള്ളവരുടെ വഴി തിരഞ്ഞെടുക്കുകയും വരുത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, മറ്റൊരാളുടെ ബലഹീന സമയത്ത് ആ ആളിൻ്റെ ആ ബലഹീനതയെ ചൂഷണം ചെയ്യുന്നത് ഒരിക്കലും ദൈവം അനുവദിക്കുന്ന കാര്യമല്ല. ദൈവം അത് അംഗീകരിക്കുന്നില്ല. അങ്ങനെ പണമുണ്ടാക്കുന്ന വ്യക്തികളെ നാം കാണുമ്പോൾ ഒരിക്കലും അസൂയപ്പെടരുത്. നാം സഹതപിക്കുകയാണ് വേണ്ടത്. ഇവന് വരുവാൻ പോകുന്ന ശിക്ഷ എത്ര വലുതാകുന്നു എന്ന് ചിന്തിച്ച് ആ പ്രവൃത്തിയിൽ നിന്നും അവൻ പിന്മാറുവാൻ വേണ്ടി ഗുണദോഷിക്കുകയും പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി ആളിന് വേണ്ടത് ചെയ്തു കൊടുക്കുകയുമാണ് നാം ചെയ്യേണ്ടത്. 32-ാം വാക്യം നോക്കിക്കേ, വക്രതയുള്ളവൻ യഹോവയ്ക്ക് വെറുപ്പാകുന്നു, നീതിമാന്മാർക്കോ അവൻ്റെ സഖ്യതയുണ്ട്. ചില ആളുകൾ യഹോവയ്ക്ക് വെറുപ്പാകുന്നു. ദൈവം വെറുക്കുന്ന ചില കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ പിന്നീട് നാം കാണുന്നതാണ്. നാം അവിടെ എത്തുമ്പോൾ അത് വിശദമായി പഠിക്കുന്നതുമാണ്. 33-ാം വാക്യത്തിൽ നാം കാണുന്നത്, യഹോവയുടെ ശാപം ദുഷ്ടന്റെ വീട്ടിലുണ്ട്, നീതിമാന്മാരുടെ വാസസ്ഥലത്തെയോ അവൻ അനുഗ്രഹിക്കുന്നു. ദുഷ്ടൻ എന്നാൽ നിയമ നിഷേധിയാണ്. ഈ സദൃശവാക്യം എനിക്ക് ആഹാബിനെക്കുറിച്ചുള്ള ഓർമ്മയാണ് നൽകുന്നത്. ദൈവം ആഹാബിൻ്റെ കുടുംബത്തെ ന്യായം വിധിക്കുക തന്നെ ചെയ്തു. എത്ര പരമാർത്ഥമായ വാക്യമില്ലേ? 34-ാം വാക്യം നോക്കിക്കേ, പരിഹാസികളെ അവൻ പരിഹസിക്കുന്നു, എളിയവർക്കോ അവൻ കൃപ നൽകുന്നു. ദൈവം പരിഹാസികളെ വെറുക്കുന്നു. മറ്റുള്ളവരെ പരിഹസിച്ച് സംസാരിക്കുന്നവരുണ്ടല്ലോ, ചില ആളുകൾ അതവരുടെ രക്തത്തിൽ കലർന്നതുപോലെയാണ് കൊണ്ടു നടക്കുന്നത്. ലോകത്തിൽ ആരെയും അവർക്കിഷ്ടമല്ല, സകലരെയും പരിഹസിക്കും. ഇങ്ങനെയുള്ളവരെ ദൈവം വെറുക്കുന്നു. സ്വയപരിശോധനയ്ക്ക് ഉതകുന്ന ഈ വാക്യങ്ങൾ ഒരിക്കലും നാം അവഗണിക്കരുത്. മറ്റുള്ളവരെ പരിഹസിക്കുന്ന വ്യക്തികളെ ദൈവം വെറുക്കുന്നു. നിഗളിയായ മനുഷ്യനെ, അതെ, മറ്റുള്ളവരെ ബഹുമാനിക്കാത്ത മനുഷ്യനെ ദൈവം വെറുക്കുന്നു. മറ്റുള്ളവരെ ബഹുമാനിക്കാത്തത് കൊണ്ടാണ് പരിഹസിക്കുന്നത്. മറ്റുള്ളവരെ ബഹുമാനിക്കാത്തതിൻ്റെ കാരണം എൻ്റെ നിഗളമാണ്, അഹങ്കാരമാണ്. ഞാൻ എൻ്റെ ജീവിതത്തെ കാണുമ്പോൾ അത് ഒന്നുമില്ല എന്നും ദൈവത്തിൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ എന്തെങ്കിലും ആയിരിക്കുന്നത് എന്നും ചിന്തിക്കുമ്പോൾ ഞാൻ തനിയെ താഴും. മറ്റുള്ളവരും അങ്ങനെ തന്നെയാകുന്നു എന്ന് കാണുമ്പോൾ അവരെ ശ്രേഷ്ഠരെന്ന് എണ്ണുവാൻ നമുക്ക് സാധിക്കും. പലപ്പോഴും അത് സാധിക്കാത്ത മനുഷ്യൻ എത്ര വലിയ ദോഷത്തിലേക്കാകുന്നു പോകുന്നത് എന്നോർക്കണം. ഇനിയും ഒടുവിലത്തെ വാക്യം നോക്കിക്കാട്ടും, 35-ാം വാക്യം. ജ്ഞാനികൾ ബഹുമാനത്തെ അവകാശമാക്കും, ഭോഷന്മാരുടെ ഉയർച്ചയോ അപമാനം തന്നെ. ജ്ഞാനികൾ ബഹുമാനത്തെ അവകാശമാക്കും, ഇത് പലർക്കും ചേരുന്നതാണല്ലേ. ഇത് കേട്ടപ്പോൾ തന്നെ ചിലരെ നിങ്ങൾ ഓർത്തു കാണും. അതുപോലെ തന്നെ ഭോഷന്മാരുടെ ഉയർച്ച അവർക്ക് അപമാനം. ചില ആളുകൾ ഉയർന്നത് അവർക്ക് അപമാനമാണ്, മറ്റുള്ളവർ നോക്കി ചിരിക്കുകയാണ്. എത്ര അർത്ഥവത്തായിട്ടുള്ള വചനങ്ങളല്ലേ. 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലേക്ക് നമുക്ക് വരാം. മക്കളെ, അപ്പൻ്റെ പ്രബോധനം കേട്ട് വിവേകം പ്രാപിക്കേണ്ടതിന് ശ്രദ്ധിപ്പിൻ. മക്കളെ എന്ന് വിളിക്കുമ്പോൾ ആയത് ചെറുപ്പക്കാരും പ്രായമുള്ളവരും ആണും പെണ്ണും എല്ലാം ഉൾപ്പെടുന്നു എന്നോർക്കണം. അവരെ വിളിച്ച് എന്താണ് പറയുന്നതെന്ന് നോക്കിയാലും 2-3 വാക്യങ്ങൾ. ഞാൻ നിങ്ങൾക്ക് സൽബുദ്ധി ഉപദേശിച്ചു തരുന്നു, എൻ്റെ ഉപദേശം നിങ്ങൾ ഉപേക്ഷിക്കരുത്. ഞാൻ എൻ്റെ അപ്പന് മകനും എൻ്റെ അമ്മയ്ക്ക് ഓമനയും ഏകപുത്രനും ആയിരുന്നു. ശലോമോനാണല്ലോ ഇതെഴുതിയത്. അവൻ അവൻ്റെ സ്വന്തം പിതാവിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അവൻ പറയുന്നത് ശ്രദ്ധിച്ചാലും, ഞാൻ എൻ്റെ അപ്പന് മകനും എൻ്റെ അമ്മയ്ക്ക് ഓമനയും ഏകപുത്രനുമായിരുന്നു. പിതാവിൻ്റെ ഹൃദയം ശലോമോനെ കൊണ്ട് നിറഞ്ഞിരുന്നു എന്ന് ചിന്തിക്കുന്ന അനേകരുണ്ട്. അതെ, ദാവീദിൻ്റെ ഹൃദയം ശലോമോനിലേക്ക് ചാഞ്ഞിരുന്നു എന്ന് ചിന്തിക്കുന്നവർ. ഞാൻ അതങ്ങനെ കാണുന്നില്ല. എൻ്റെ നോട്ടത്തിൽ ചരിത്ര പുസ്തകങ്ങൾ വെളിപ്പെടുത്തുന്ന ഒരു കാര്യം, ശലോമോനായിരുന്നില്ല ദാവീദിൻ്റെ 1-ാമത്തെ തെരഞ്ഞെടുപ്പ് എന്നത്രേ. ദാവീദിൻ്റെ മനസ്സിൽ രാജസ്ഥാനത്തേക്ക് മറ്റാരോ ഉണ്ടായിരുന്നു. സ്ത്രീകളുടെ കൊട്ടാരത്തിൽ വളർത്തപ്പെട്ട ഈ കുട്ടി സ്ത്രീ സഹജമായ പെരുമാറ്റത്തോടു കൂടിയവനായിരുന്നു. ദാവീദിൻ്റെ സ്വഭാവങ്ങളിൽ പലതും ശലോമോനില്ലായിരുന്നു. ശലോമോനെ ഒരുപാട് ഉയർത്തുമെങ്കിലും അവൻ്റെ പരാജയങ്ങൾ എത്ര ഭയാനകങ്ങളാകുന്നു എന്ന കാര്യം മറക്കരുത്. ശലോമോൻ പറയുന്നു, ഞാൻ എൻ്റെ പിതാവിൻ്റെ മകനാണ്, എങ്കിലും എൻ്റെ മാതാവാണ് വാസ്തവത്തിൽ എന്നെ സ്നേഹിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തത്. എന്നിരുന്നാലും 4-ാം വാക്യം, അവൻ എന്നെ പഠിപ്പിച്ച് എന്നോട് പറഞ്ഞത്, എൻ്റെ വചനങ്ങളെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു കൊള്ളുക, എൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് ജീവിക്കാം. ദാവീദ് ഒരുപക്ഷെ ശലോമോന് വളരെയേറെ ഉപദേശങ്ങൾ നൽകി കാണും. ശലോമോനെ രാജാവായി വാഴിച്ചപ്പോൾ ദാവീദ് അവനോട് പറഞ്ഞത് പുരുഷത്വം കാണിക്കുവാനാണ്. അവനത് പറഞ്ഞത് ഞാൻ ചിന്തിക്കുന്നു ശലോമോൻ ആണത്വം കാണിച്ചിരുന്നില്ലായിരുന്നതിനാലായിരിക്കും. അവൻ പറഞ്ഞു, എൻ്റെ വചനങ്ങളെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു കൊള്ളുക, എൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് ജീവിക്കാം. അനുഭവത്തിലൂടെ ദാവീദ് പഠിച്ചതെന്തെന്നാൽ ദൈവത്തെ അനുസരിക്കുന്നതാണ് നല്ലതെന്നത്രേ. ദാവീദ് തൻ്റെ മകനെ പഠിപ്പിക്കുന്നതിൽ വേണ്ടത്ര ദയയുള്ളവനായിരുന്നില്ലായിരിക്കും. ഒരു പിതാവെന്ന നിലയിൽ ദാവീദ് ഒരു വിജയമായിരുന്നു എന്ന് എനിക്കൊരിക്കലും തോന്നുന്നില്ല. നിർഭാഗ്യവശാൽ ഒരു വലിയ പങ്ക് പ്രശസ്തരായ ആളുകളെ സംബന്ധിച്ചും അത് ശരിയാണ്. അവർക്ക് സമയമില്ല എന്നുള്ളതാണ് അതിൻ്റെ കാരണം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, നാം ഏതൊരു കാര്യത്തിന് സമയം മാറ്റിവെക്കുന്നുവോ ആ കാര്യങ്ങൾക്ക് മാത്രമേ നമുക്ക് സമയമുണ്ടാകൂ. കുഞ്ഞുങ്ങൾക്ക് വേണ്ടത്ര സമയം നൽകാതെ എത്ര വലിയവനായാൽ എന്താണ് വിശേഷം? നാം ഉണ്ടാക്കുന്നതെല്ലാം ഉടച്ചു കളയുവാൻ അനുസരണം കെട്ട ഒരു മകനുണ്ടായാൽ മതി, വഴിതെറ്റിയ ഒരു മകൾ മതി. ജീവിതത്തിൽ പ്രശസ്തിയുടെ പടികൾ കയറിപ്പോകുന്ന മാതാപിതാക്കളോട് എനിക്ക് പറയുവാനുള്ള മുന്നറിയിപ്പ്, മുൻഗണന നൽകേണ്ടവയ്ക്ക് അത് നൽകുന്നില്ല എങ്കിൽ പരാജയം തീർച്ചയാണ്. ശലോമോന് അതുപോലെ അങ്ങ് അനുകരിക്കുവാൻ കഴിയുമായിരുന്ന ജീവിതമാണ് ദാവീദിൻ്റേത്. ഒരുപക്ഷെ നിങ്ങൾ പറയുന്നുണ്ടായിരിക്കും, ദാവീദിൻ്റെ ജീവിതത്തിൽ എന്താണ് മാതൃകയായിട്ടുള്ളതെന്ന്, അവൻ്റെ തെറ്റിയ വഴികളെ അനുകരിക്കണമെന്നാണോ പറയുന്നതെന്ന്. ഓർക്കുക, ദാവീദിൻ്റെ ജീവിതത്തിലെ വലിയ പാപങ്ങളെന്ന് നാം വിശേഷിപ്പിക്കുന്നവ ശലോമോൻ ജനിക്കുന്നതിന് മുൻപ് ചെയ്തവയാണ്. ആ തരത്തിലുള്ള ജീവിതത്തിൽ നിന്നും ദാവീദ് പാടെ മാറിയിരിക്കുന്നു എന്നുള്ള കാര്യം മറക്കരുത്. ശലോമോന്റെ ജനനത്തിന് മുൻപ് ദാവീദ് വളരെ മാതൃകയുള്ള ഒരു ജീവിതം നയിക്കുവാൻ ആരംഭിച്ചിരുന്നു. ജീവിതത്തിൽ തെറ്റുപറ്റാത്തവരില്ല എന്നോർക്കണം. എന്നാൽ അതെങ്ങനെ തിരുത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ശലോമോൻ ഒരു യുവാവിന് ഉപദേശം നൽകുകയാണ്. അവൻ വാസ്തവത്തിൽ വേണ്ടത് ശരിയായി പറയുകയാണ്. ജ്ഞാനം സമ്പാദിക്കുക, വിവേകം നേടുക, മറക്കരുത്, എൻ്റെ വചനങ്ങളെ വിട്ടുമാറുകയും അരുത്, അതിനെ ഉപേക്ഷിക്കരുത്, അത് നിന്നെ കാക്കും, അതിൽ പ്രിയം വെക്കുക, അത് നിന്നെ സൂക്ഷിക്കും. 5-6 വാക്യങ്ങൾ. ജ്ഞാനത്തെ ഒരു സ്ത്രീയായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവൾ ഒരു സ്കൂൾ നടത്തുന്ന സ്ത്രീയാണ്. ഇനിയും മറ്റൊരു സ്ത്രീ ഉള്ളത് മറക്കരുത്. അതെ, അന്യസ്ത്രീ, പരസ്ത്രീ. അവളും യൗവനക്കാരൻ്റെ താല്പര്യം തന്നിലേക്കാകുവാൻ പരിശ്രമിക്കുകയാണ്. അതേസമയം തൻ്റെ സ്കൂളിലേക്ക് വന്ന് ജ്ഞാനിയായിരിക്കുവാൻ ജ്ഞാനം ഈ യുവാവിനെ നിർബന്ധിക്കുന്നു. ജ്ഞാനം യുവാവിനെ കാക്കുമെന്നും സൂക്ഷിക്കുമെന്നും പറഞ്ഞിരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ കാലത്തെ ആചാര്യന്മാരിലെ വലിയ വ്യത്യാസം ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നു. അവർ ജ്ഞാനത്തെ സ്നേഹിക്കുന്നുണ്ടോ? വേറൊരു വിധത്തിൽ പറഞ്ഞാൽ അവർ ദൈവവചനത്തെ സ്നേഹിക്കുന്നുണ്ടോ? ഒരു മഹാൻ പറഞ്ഞത്, മാനുഷികമായ അറിവിനെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ സ്നേഹിക്കുവാൻ കഴിയൂ, എന്നാൽ ദൈവിക അറിവിനെ സ്നേഹിച്ചെങ്കിൽ മാത്രമേ മനസ്സിലാക്കുവാൻ കഴിയൂ എന്ന്. അതുകൊണ്ട് നിങ്ങൾ ദൈവവചനത്തെ ഗ്രഹിക്കുവാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളതിനെ സ്നേഹിക്കുകയും പഠിക്കുവാൻ താല്പര്യമുള്ള ഒരു മനസ്സുള്ളവരായിരിക്കുകയും വേണം. അങ്ങനെ വരുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വലിയ സത്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുവാൻ കഴിയും. ആ മനസ്സാണ് അതിപ്രധാനം. അനേകരും നിർബന്ധത്താലാണ് അത് ചെയ്യുന്നത്. വചനത്തോടുള്ള സ്നേഹമില്ല. ഇത് മനസ്സിലാക്കുന്നത് എത്ര പ്രധാനപ്പെട്ട കാര്യമാണ്. അവൻ പറയുന്നത്, അതിൽ പ്രിയം വെക്കുക, അത് നിന്നെ സൂക്ഷിക്കും. 7 വാക്യത്തിൽ, ജ്ഞാനം തന്നെ പ്രധാനം, ജ്ഞാനം സമ്പാദിക്ക, നിന്റെ സകല സമ്പാദ്യത്താലും വിവേകം നേടുക. അവൻ ജ്ഞാനത്തെക്കുറിച്ച് സംസാരിക്കുന്ന വിധം പ്രത്യേകം ശ്രദ്ധിച്ചാലും ഇത് വെറും അറിവ് മാത്രമല്ല. ഒരു കമ്പ്യൂട്ടർ പോലുള്ള ബുദ്ധിയുള്ള ആ കാര്യത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. വലിയ അറിവുണ്ടെന്ന് പറഞ്ഞാൽ അത് ജ്ഞാനമാകണമെന്നില്ല. അറിവിനെ ശരിയായ വിധത്തിൽ ഉപയോഗിക്കുവാനുള്ള ബുദ്ധിയും കഴിവും അതിനോടുള്ളൊരു സ്നേഹവുമാണിത്. മനുഷ്യരുടെ ആത്മാക്കൾക്ക് ഇന്ന് ആവശ്യമായിരിക്കുന്ന ചില കാര്യങ്ങളാണവ. ഏതെങ്കിലും ഒരു കാര്യത്തിൽ അറിവുള്ളത് കൊണ്ട് മാത്രം എന്താണ് പ്രയോജനം? ജീവിക്കുവാൻ പഠിക്കാത്ത അനേകം വിദ്യാസമ്പന്നരെ നമുക്ക് ചുറ്റും നാം കാണുന്നതാണ്. ഇന്ന് വിദ്യാഭ്യാസം സംതൃപ്തമല്ലാത്തതിന് കാരണം അതിനെ വിളമ്പിയ വിധം കൊണ്ടാണ് സുഹൃത്തെ. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ജ്ഞാനം ലഭിക്കണം എന്നുള്ളതാണ്. അതത്രേ പ്രധാനപ്പെട്ട കാര്യം. ഓർക്കണം അതെത്രമാത്രം പ്രധാനപ്പെട്ട കാര്യമാകുന്നു എന്ന്. 8-9 വാക്യങ്ങളിൽ നാം കാണുന്നു, അതിനെ ഉയർത്തുക, അത് നിന്നെ ഉയർത്തും. അതിനെ ആലിംഗനം ചെയ്താൽ അത് നിനക്ക് മാനം വരുത്തും. അത് നിന്റെ തലയെ അലങ്കാരമാല അണിയിക്കും. അത് നിന്നെ ഒരു മഹത്വ കിരീടം ചൂടിക്കും. ഇവിടുത്തെ രസകരമായ കാര്യം എന്തെന്നാൽ, ജ്ഞാനത്തെ ഒരു സ്ത്രീയെപ്പോലെ സ്നേഹിക്കേണ്ടതാണ്. നാം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇത് മാറിയിരിക്കുന്നത് കാണാവുന്നതാണ്. ക്രിസ്തു നമുക്ക് ജ്ഞാനമായി തീർന്നിരിക്കുന്നു. നാം അവനെ സ്നേഹിക്കേണ്ടതുണ്ട്. നമ്മുടെ ഈ കാലത്തുള്ള യഥാർത്ഥ പ്രശ്നം ബൈബിളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്നുള്ളതല്ല. യഥാർത്ഥ പ്രശ്നം മനുഷ്യനിൽ ദൈവത്തോടും ദൈവിക കാര്യങ്ങളോടുമുള്ള സ്നേഹവും വാഞ്ചയും ഇല്ല എന്നുള്ളതാണ്. ഏതോ നിർബന്ധം കൊണ്ടാണ് അനേകരും ദൈവത്തെ വിളിക്കുന്നത് തന്നെ. ദൈവത്തെ വിളിച്ചില്ലെങ്കിൽ, പ്രാർത്ഥിച്ചില്ലെങ്കിൽ, ആരാധനയ്ക്ക് പോയില്ലെങ്കിൽ എന്തെങ്കിലും ദോഷം വന്ന് ഭവിച്ചാലോ എന്ന ഭയമാകുന്നു അനേകർക്കുമുള്ളത്. എന്നാൽ ഹൃദയത്തിൽ ദൈവത്തോടും ദൈവിക കാര്യങ്ങളോടും സ്നേഹമുണ്ടാകുമ്പോൾ ഈ പുസ്തകം നമുക്ക് തുറന്നു വരുന്നത് കാണാം, അതിലെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്നത് കാണാം. കാരണം അപ്പോഴാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ അധ്യാപകനായിത്തീരുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് മാത്രമേ ദൈവവചനം നമുക്ക് മനസ്സിലാക്കി തരുവാൻ കഴിയൂ എന്ന കാര്യം മറക്കരുത് സുഹൃത്തുക്കളെ.